بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم اغفر لنا ذنبنا كله، دقه وجله، وأوله وآخره، وعلانيته وسره. نستغفر الله الذي لا إله إلا هو الحي القيوم، ونتوب إليه. اللهم انفعنا بما علمتنا، وعلمنا ما ينفعنا، وزدنا علما. اللهم توفنا مسلمين وألحقنا بالصالحين. أما بعد، بريم الله سهودة رنجل إي مسجد إلي ديارتك الإمام المجدد شيخ الإسلام محمد بن عبد الوهاب رحمه الله تعالى أدهتن دي الأصول الثلاثة എന്ന പേരിൽ വിശ്വപ്രസിദ്ധമായ റിസാലയാണ്, ഒരു ലഘുകൃതിയാണ് നമ്മൾ ഇന്നു മുതൽ ഈ മസ്ജിദിൽ പഠനം ആരംഭിക്കുന്നത്. ഈ റിസാലയുടെ പേര് അൽ ഉസൂൽ സലാസ, അതുപോലെ സലാസത്തുൽ ഉസൂൽ എന്നും അത് പറയാറുണ്ട്. രണ്ടും ഒരേ അർത്ഥമാണ്. മൂന്ന് അസലുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിലെ വിഷയം മൂന്ന് അസലുകളെ കുറിച്ചാണ്, അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചാണ്. സഹോദരങ്ങളെ, ഈ ദീനിന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിന് ചില ഉസൂലുകളുണ്ട്, അതിന് ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. അത് എല്ലാ അസലുകളുടെയും അസുൽ. അത് വിശ്വാസകാര്യങ്ങളാണ്. ഈ ഉസൂലുകൾ, അടിസ്ഥാന പാഠങ്ങൾ, അള്ളാഹു അവന്റെ കിതാബിൽ ധാരാളം തവണ വിവരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൽ എവിടെയാണ് തൗഹീദ് ഇല്ലാത്തത്? അതുപോലെ ഖുർആനിൽ എവിടെയാണ് ആഖിറത്തിനെ കുറിച്ച് ഇല്ലാത്തത്? അള്ളാഹു അവന്റെ നബിമാരെ നിയോഗിച്ചയച്ചതിനെ കുറിച്ച് എവിടെയാണ് ഇല്ലാത്തത്? ഖുർആൻ അള്ളാഹുവിന്റെ കലാമിൽ നമുക്കത് നിറഞ്ഞു കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്കത് നിറഞ്ഞു കാണാം. ഈ ഉമ്മത്തിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരുടെ വാക്കുകളിലും അവരുടെ കിതാബുകളിലും നമുക്കത് നിറഞ്ഞു കാണാം. ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠങ്ങൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണത്? ചില ആളുകൾക്കെങ്കിലും തോന്നിപ്പോകും, ഇതൊക്കെ നമ്മൾ എത്ര തവണ കേട്ടതാ, തൗഹീദ് എത്ര തവണ നമ്മൾ കേട്ടതാ, ഈ വിശ്വാസകാര്യങ്ങൾ എത്ര തവണ നമ്മൾ കേട്ടതാ, അങ്ങനെ ചിലർക്ക് തോന്നിയേക്കും. എന്നാൽ സഹോദരങ്ങളെ, അങ്ങനെയല്ല കാര്യം. അടിസ്ഥാന വിഷയങ്ങൾ അത് നന്നായി ആവർത്തിച്ച് പഠിക്കുകയും അത് ഉറപ്പിക്കുകയും അത് നമ്മുടെ ഇളം തലമുറക്ക് കൈമാറുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഒരു കാരണം മുസല്ലമാസായ കാര്യങ്ങൾ, അതായത് സർവാംഗീകൃതമായ കാര്യങ്ങൾ, എല്ലാവരും അംഗീകരിച്ചു പോരുന്ന അങ്ങനെയുള്ള പൊതുതത്വങ്ങൾ, അത് ഇന്ന് അങ്ങനെയാണെങ്കിൽ നാളെ അതിനെയും ചോദ്യം ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ വരെ അതാരും ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള അംഗീകരിക്കപ്പെട്ട തർക്കം ഇല്ലാത്ത കാര്യങ്ങൾ വരെ ചോദ്യം ചെയ്യുകയും അതിൽ സംശയങ്ങൾ ഉന്നയിക്കുകയും അതിൽ ആശയക്കുഴപ്പം ഇളക്കിവിടുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാം. നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത കാലത്ത് റബ്ബ് സുബ്ഹാനഹു വതആലയെക്കുറിച്ച് അബൂജഹലോ അബൂലഹബോ പറഞ്ഞതായി കേട്ടുകേൾവിയില്ലാത്ത കൂടിയ ശിർക്കിന്റെ കൂഫറിന്റെ വാദം ചില ആളുകൾ പറഞ്ഞത്. ഈ കോഴിക്കോട് ജില്ലയിൽ 10ഓ 20ഓ 30ഓ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഒരാൾ, അയാൾക്ക് ഔലിയാ പട്ടം ഇയാളുകൾ ചാർത്തി കൊടുത്തിട്ടുണ്ട്. അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് അയാളെക്കുറിച്ച് ഇയാളുകൾ തന്നെ എഴുതി വെച്ചതൊന്ന് കണ്ണോടിച്ച് ആരും പറയും, ഒന്നുകിൽ അയാൾ ഒരു ഭ്രാന്തനാണ് അല്ലെങ്കിൽ അയാൾ ഇസ്ലാമിന്റെ കൂടിയ ശത്രുവാണ്. കാരണം ആൾ ഒരു മുസ്ലിയാനായിരുന്നു, പിന്നീട് അയാളുടെ ഹാല് മാറി. ആൾ നോമ്പെടുക്കാറില്ല, നിസ്കാരം പണ്ടേയില്ല എന്ന് മാത്രമല്ല തന്റെ അടുത്ത് നോമ്പെടുത്തു വന്ന ആളുകളെ നോമ്പ് മുറിപ്പിക്കും, ആവർത്തി മറക്കാതെ നടക്കും, ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചാൽ പൈസ കൊടുക്കാതെ മുങ്ങും, സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധരിക്കും. പുരുഷനാണ് ആൾ, പെണ്ണല്ല. ഇങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് എന്താണ് ഒരു മുസ്ലിം പറയുക? ഒന്നുകിൽ അയാൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ അയാൾ ഇസ്ലാമിന്റെ ശത്രുവാണ്, അള്ളാഹുവിന്റെ ശത്രുവാണ്. കാരണം അങ്ങനത്തെ അക്രമങ്ങളാണല്ലോ ചെയ്യുന്നത്. നോമ്പെടുത്തൊരു മനുഷ്യനെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കുക എത്ര വലിയ തെറ്റാണത്. എന്നാൽ അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ് ഈ ലോകം ഒന്നാകെ നിയന്ത്രിക്കുന്നത് അയാളാണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവാണ് ആകാശഭൂമികളുടെ റബ്ബ് എന്ന ആയത്തുകൾ നമ്മൾ വീണ്ടും മുസ്ലിമീങ്ങളെ ഓതിക്കേൾപ്പിക്കേണ്ടി വരും. ആളെ നീ ഏത് പ്രയാസത്തിലും ഏത് സങ്കടം നിനക്കുണ്ടായാലും നീ ഒറ്റക്കിരുന്ന് വിളിച്ചോളൂ, എങ്കിൽ അയാളെ നീ സ്നേഹിച്ചോളൂ, ഉത്തരം ലഭിക്കും. മരണസമയത്ത് അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ചതിന്റെ കൂടെ CM എന്ന് വിളിച്ചിട്ടാണ് ഒരു തങ്ങൾ മരണപ്പെട്ടത്. മരണസമയത്ത് ഇയാളുടെ പേര് വിളിക്കാൻ, എത്രയോ വർഷങ്ങൾ ഇബാദത്ത് ചെയ്തതിന്റെ കൂലി ഇയാളുടെ മുഖത്തു നോക്കിയാൽ, കുറച്ച് സമയം മുഖത്തു നോക്കിയാൽ ലഭിക്കും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ അത് റബ്ബ് സുബ്ഹാനഹു വതആല എടുത്തുയർത്തിയിട്ടില്ല, അത് ആളുകളുടെ ഹൃദയങ്ങളിലുണ്ട്, മുസ്ഹഫുകളുണ്ട്, മസ്ജിദുകളിൽ അഞ്ചു നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും അവസാനിച്ച് ഖിയാമത്തിന്റെ ലക്ഷണങ്ങൾ മസീഹുദ്ദജ്ജാൽ വന്ന കാലത്തല്ല ഇനി പറയുന്നത്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലത്താണ് ഇത് പറയുന്നത്. അത് കേട്ടിരിക്കുന്ന ആളുകളുണ്ട്, അതിന് ന്യായീകരണം ചമക്കുന്നവരുണ്ട്. ഇനി ന്യായീകരണം ചമച്ചില്ലെങ്കിലും അതിനെക്കുറിച്ച് ശിർക്കെന്നോ കുഫറെന്നോ ഒരു വാക്ക് പറയാതെ, അത് പറഞ്ഞത് ശരിയായില്ല, അതങ്ങനെ ആയിരുന്നില്ല പറയേണ്ടിയിരുന്നത്, ഈ കൊടിയ കുഫറും ശിർക്കും കേട്ടിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്ന ആളുകളെ, ദീൻ പഠിച്ചു എന്ന് പറയുന്ന ആളുകളെ ഞാനും നിങ്ങളും കാണുകയാണ്, കേൾക്കുകയാണ്. ഇത് സഹോദരങ്ങൾ ഉദാഹരണമാണ്. അതായത് ഇന്നലെ സർവാംഗീകൃതമായ കാര്യം ഇന്നങ്ങനെയല്ല, ഇന്നങ്ങനെയായത് നാളെ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ കിതാബിൽ ഉസൂലുകൾ, ദീനിന്റെ അടിസ്ഥാന പാഠങ്ങൾ ആവർത്തിക്കപ്പെട്ടത് അതുകൊണ്ടാണ്. ഒരു കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. ഈ ഉമ്മത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ അറിവിൽ അവരോടൊപ്പം എത്തുന്ന ആളുകൾ വളരെ അപൂർവമാണ്. അത്രയും വലിയ പർവ്വത സമാനമായ വിജ്ഞാനമുള്ള ആളുകൾ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് ജനങ്ങളെ പഠിപ്പിച്ചത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പലർക്കും ഞാനിത് എത്രയോ തവണ കേട്ടതാണല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിന്റെ തെളിവുകൾ നമ്മൾ മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. അള്ളാഹു എന്തിനാണ് നിന്നെ പഠിച്ചത്? وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ. നീ പഠിക്കുക ആയത്ത് എത്ര ചെറിയ ആയത്താണ്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ. ജിന്നുവർഗത്തെയും ഇൻസ്വർഗത്തെയും ഞാൻ പഠിച്ചിട്ടില്ല, ഇല്ലാ ലിയഅബുദൂൻ, എന്നെ അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. പഠിക്കൂ സഹോദര ആയത്ത്. അള്ളാഹു പറയുന്നു, ഇന്ന അല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹ്, അള്ളാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. നീ പലതവണ കേട്ടിട്ടുണ്ട് ആയത്ത്, നീ പഠിക്കുക, അത് നിന്റെ മക്കളെ പഠിപ്പിക്കുക. കാരണം അതിനെ ചോദ്യം ചെയ്യുന്നവൻ വന്നിട്ടുണ്ട്, അതിനെ ചോദ്യം ചെയ്യുന്നവർ വരാനുണ്ട്. അത് നമ്മുടെ മക്കൾ ഈ ഇളം തലമുറ തെറ്റിപ്പോയാൽ പിന്നെ അവരെന്തിനു കൊള്ളും? അവർ നിസ്കരിച്ചിട്ട് എന്ത് കാര്യമുണ്ടാകും? അവർ നോമ്പെടുത്തിട്ട് എന്ത് കാര്യമുണ്ടാകും? ഒരു കാര്യവും ഉണ്ടാവുകയില്ല, എല്ലാ അമലും പൊളിഞ്ഞു പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നെഞ്ചേറ്റാനുള്ളത്, മുറുകെ പിടിക്കാനുള്ളത് അത് നമ്മുടെ ദീനാണ്, അതിന്റെ ഉസൂലുകളാണ്. ആ ഉസൂല് കൈവിട്ടാൽ പിന്നെ ദീനില്ല, തൗഹീദ് കൈവിട്ടാൽ ഇസ്ലാമില്ല, ഇദീനിന്റെ വിശ്വാസ കാര്യങ്ങൾ കൈവിട്ടാൽ പിന്നെ ഇസ്ലാമില്ല, ഇസ്ലാം തകർന്നു പോകും. അതുകൊണ്ട് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഉസൂൽ സലാസ, മൂന്ന് അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഖബറിൽ നാം ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണത്. വമൻ റബ്ബുക്ക്, ആരാണ് നിന്റെ റബ്ബ്? ഏതാണ് നിന്റെ ദീൻ? ആരാണ് നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇതാണ് ആ മൂന്ന് കാര്യങ്ങൾ, ഇതാണ് ആ മൂന്ന് കാര്യങ്ങൾ. ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഖബറിൽ നാം ചോദ്യം ചെയ്യപ്പെടുക. ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ذاق طعم الايمان من رضي بالله ربا وبالاسلام دينا وبمحمد صلى الله عليه وسلم نبيا. ذاق طعم الايمان, ഈമാനിന്റെ മാധുര്യം നുണഞ്ഞിരിക്കുന്നു, ഈമാനിന്റെ രുചി അറിഞ്ഞിരിക്കുന്നു. മൻ റദിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവൻ. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി തൃപ്തിപ്പെട്ടവൻ. ഓരോ അദാനിന്റെ കൂടെയും ഇത് പറയൽ സുന്നത്താണ്. വാങ്ക് കേൾക്കുമ്പോഴെല്ലാം, അഞ്ചു നേരത്തെ വാങ്ക് കേൾക്കുമ്പോൾ, ഒന്നുകിൽ അത് പൂർത്തിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് ഷഹാദത്തുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയൽ സുന്നത്താണ്. രാവിലെയും വൈകുന്നേരവും ഇത് പറയൽ സുന്നത്താണ്. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇസ്ലാമിനെ ദീനായി, മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി, അള്ളാഹുവിന്റെ ദൂതനായി, നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് നീ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കണം. വെറുതെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു, അത് ഞാനും പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ആയിക്കൂടാ, അത് നാളെ മുനാഫിഖിന്റെ ഖബറിലെ മറുപടിയാണ്. ജനങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടു, ഞാനും അങ്ങ് പറഞ്ഞു, ഇത് ഖബറിലെ മുനാഫിഖിന്റെ മറുപടിയാണ്. അതുപോലെ സഹോദര, നീ ആയിക്കൂടാ, നീ അത് തൃപ്തിയോടെ പറഞ്ഞവനായിരിക്കണം. അള്ളാഹു ആണ് നിന്റെ റബ്ബ് എന്നതിൽ നിനക്ക് സമ്പൂർണ്ണ തൃപ്തി ഉണ്ടായിരിക്കണം. ഇസ്ലാമാണ് നിന്റെ ദീൻ എന്നതിൽ നിനക്ക് പരിപൂർണ തൃപ്തി ഉണ്ടായിരിക്കണം. നിന്റെ നേതാവ്, നിന്റെ മാതൃക, നിന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നതിൽ പരിപൂർണ തൃപ്തി നിനക്കുണ്ടായിരിക്കണം. ആ തൃപ്തി ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ പഠിക്കണം. എന്താണ് അള്ളാഹുവിന്റെ റബ്ബാണെന്ന് പറഞ്ഞാൽ, എന്താണ് ഇസ്ലാമാണ് എന്റെ ദീൻ എന്ന് പറഞ്ഞാൽ, എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്റെ നബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അത് സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖബർ കണ്ടാൽ കരയുമായിരുന്നു. ഖബർ കണ്ടാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ കരയാറുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, തദ്കുറുൽ ജന്നത വന്നാർ, നിങ്ങൾ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ വല തബ്കി, നിങ്ങൾ കരയുന്നില്ല. ഒത്തബ്കി മിൻഹാദ, ഈ ഖബർ കണ്ടാൽ നിങ്ങൾ കരയുന്നല്ലോ. ഖാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നൽ ഖബറ ഔവലു മനാസിലിൽ ആഖിറ, ഖബർ എന്നത് ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ഇറങ്ങാനുള്ള ഇടങ്ങളിൽ ഒന്നാമത്തെ ഇടമതാണ്, ഒന്നാമത്തെ മൻസിൽ അതാണ്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ, അവിടെ രക്ഷപ്പെട്ടവന് ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും, ബാക്കി അങ്ങോട്ട് എളുപ്പമായിരിക്കും. വൈല്ലം യൻജു മിൻഹു, അവിടെ അവൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അതിനുശേഷമുള്ളത് അതിനേക്കാൾ കഠിനമായിരിക്കും. യാ സുബ്ഹാനല്ലാഹ്, ഞാൻ നിങ്ങളും ആ ഖബറിൽ കിടക്കേണ്ടവരാണ്. ആ ഖബർ നാളത്തെ നമ്മുടെ വീടാണ്. ഏത് മണിമേടയിൽ ഈ ലോകത്ത് കിടന്നുറങ്ങിയവനും ഏത് കുടിലിൽ താമസിച്ചവന്റെയും നാളത്തെ വീട് ഖബറാണ്. അലാ യുഹന്നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗതിൽ മുഫരീഖി ലാഹിയ അലം തഅതബിർ ബിദ്ദാഇനീന ഇലൽ ബല وتركيهم الدنيا جميعا كما هي ولم يخرجوا الا بقطن وخرقه وما عمروا من منزل ضل خاليا وانت غدا او بعده في جوارهم وحيدا فريدا في المقابر ثاويا ഒരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ, ഓ ജനങ്ങളെ, ഇതാ യാത്ര പോകേണ്ടുന്ന ഒരു ദിവസം, സുഖങ്ങളെല്ലാം മുറിച്ചു കളയുന്ന, നിന്നെ ഈ ദുനിയാവിൽ നിന്ന് വേർപെടുത്തി കളയുന്ന മരണത്തെക്കുറിച്ച് അശ്രദ്ധനായിട്ടാണല്ലോ ഞാൻ നിന്നെ കാണുന്നത്. അവിടേക്ക് യാത്ര പോയ ഒരുപാട് ആളുകൾ, അവരെ കുറിച്ച് ഓർത്ത് നീ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? ഈ ദുനിയാവ് ഒന്നാകെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയത്. അവർ താമസിച്ച വീട് കാലിയാക്കിയിട്ടാണ് അവർ പോയത്. ഒരു കഷ്ണം തുണിയും കൊണ്ടാണ് അവർ പോയത്. ബാക്കിയൊക്കെ അവർ അവരുടെ പിന്നാലെ വിട്ടേച്ചു. അന്ത കദൻ, നീയും നാളെ, ഔബഅദഹു അല്ലെങ്കിൽ അതിനുശേഷം, ഫി ജിവാരിഹിം അവരുടെ അയൽവാസിയായി അവരുടെ തൊട്ടടുത്ത ഖബറിൽ, വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയ, ഒറ്റയ്ക്ക് ഏകനായി കഴിയേണ്ടവനാണ്. അതെന്താണ് നീ ഓർക്കാത്തത്? അവിടെ സഹോദരങ്ങളെ നമുക്ക് തുണയായി നമ്മുടെ അമലാണ് ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മയ്യിത്തിനെ മൂന്ന് കാര്യങ്ങൾ അനുഗമിക്കും, രണ്ടെണ്ണം തിരിച്ചുപോരും, ഒന്നവന്റെ കൂടെ ഉണ്ടാകും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ കുടുംബവും സ്വത്തും അനുഗമിക്കും, കുടുംബവും സ്വത്തും തിരിച്ചുപോരും, അമലാണ് കൂടെ ഉണ്ടാവുക. ഏത് മകനാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്, ഞാൻ കുറച്ചു സമയം കൂടെ കിടക്കാം, ഒരു കൂട്ടിന് കിടക്കാം എന്ന് പറയുക. ഏത് ഭാര്യയാണ്, ഇതാ ഇന്നലെ വരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കട്ടിലിലായിരുന്നു, ഇന്ന് ഞാനും ഒരൽപ്പം കൂട്ടിന് അദ്ദേഹത്തിന്റെ കൂടെ കിടക്കാം എന്ന് പറയുക. വേണം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? യാതൊരു കാര്യവുമില്ല, ഒരാളും കൂടെ ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബറു അഫ്ളഉ മിൻ, ഞാൻ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല അതിനേക്കാൾ ഭയാനകം ഖബറായിട്ടല്ലാതെ. ഏത് ഭയാനകരമായ കാഴ്ചയുണ്ടോ അതിനേക്കാൾ ഭയാനകരമാണ് എന്ത്? ഖബറിലെ കാഴ്ച. യാ സുബ്ഹാനല്ലാഹ്, അവിടെ സഹോദരങ്ങളെ രക്ഷയും ശിക്ഷയും ഉണ്ട്. ചിലരുടെ ഖബർ അത് നരകത്തിൽ നിന്നുള്ള ഒരു കുഴിയായിരിക്കും, ചിലരുടെ ഖബർ സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഒരു തോട്ടമായിരിക്കും. ആ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും, അവിടെ ഫിത്നയുണ്ട്, അവിടെ പരീക്ഷണമുണ്ട്, ഖബറിൽ പരീക്ഷണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലെ പരീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ സുദീർഘമായ ഒരു ഹദീസ് നമുക്ക് കാണാം. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണിത്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ ജനാസയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഖബറിന്റെ അരികിലെത്തി, ഖബർ കുഴിച്ചിട്ടില്ല, ഖബർ പൂർത്തിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു, ഞങ്ങൾ നബിയുടെ ചുറ്റുമിരുന്നു. ഞങ്ങളുടെ ശിരസുകൾക്ക് മുകളിൽ പക്ഷികളുണ്ട്, ഇരിക്കുന്നുണ്ട് എന്നതുപോലെ അത്രയും ശ്രദ്ധയോടെ ഞങ്ങൾ ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഒരു വടിയുണ്ട്, അവിടുന്ന് അത് നിലത്തിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ആലോചിക്കുന്ന ആളുകൾ, എന്തോ ചിന്തിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ. ഫറഫഅ റാസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തലയുയർത്തി എന്നിട്ട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ തേടുക. രണ്ടോ മൂന്നോ തവണ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, അല്ലാഹു ഖബറിന്റെ അദാബിൽ നിന്ന് എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നഹു ലയസ്മഉ ഖഫ്ഖ നിആലിഹിം ഇദാ വല്ലൗ മുദ്ബിരീൻ, ഖബറാലിയെ ഖബറടക്കി തിരിച്ചുപോകുമ്പോൾ ആ തിരിച്ചുപോകുന്നവരുടെ ചെരിപ്പടി ശബ്ദം ഖബറാളി കേൾക്കുന്നത്. ഖബറാളി എന്ത് കേൾക്കും? അല്ലാഹു കേൾപ്പിച്ചത് കേൾക്കും. ഖബറാളി എന്ത് കേൾക്കും? അല്ലാഹു സുബ്ഹാനഹു വതആല കേൾപ്പിച്ചതെന്തോ അത് കേൾക്കും, അല്ലാത്തത് കേൾക്കുകയില്ല. യുഖാലു ലഹു യാ ഹാദാ മൻ റബ്ബുക വമ ദീനുക വമൻ നബിയുക, ഈ ഖബറാളിയോട് ഇത് ചോദിക്കും, ഈ ചോദ്യങ്ങൾ ചോദിക്കും. എങ്ങനെയാണ് അവനോട് ചോദിക്കുക? വയതീഹി മലകാൻ, അവന്റെ അരികിലേക്ക് രണ്ട് മലക്കുകൾ വരുന്നതാണ്. എന്താണ് ആ മലക്കുകളുടെ പ്രത്യേകത? അസ്വദാൻ, കറുകറുത്ത നിറമുള്ള മലക്കുകളാണ് ആ രണ്ട് മലക്കുകൾ. അവരുടെ പേര് മുൻകറന്നും നക്കീറെന്നുമാണ് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അസ്റഖാൻ, നീല കണ്ണുകളുള്ള മലക്കുകളാണ്, അത്രയും പേടിപ്പെടുത്തുന്ന രൂപമാണ്. ആളെ എഴുന്നേൽപ്പിച്ചിരുത്തും, ഫയൻതഹിറാനിഹി, എന്നിട്ട് ഇയാളെ വിരട്ടും മലക്കുകൾ, പേടിപ്പിക്കും. എന്നിട്ടാണ് ചോദിക്കുക, ഈ ചോദ്യങ്ങൾ ചോദിക്കുക, മൻ റബ്ബുക് വമ ദീനുക് വമ നബിയുക്. ആൾ മുഅ്മിനായ ഒരാളാണെങ്കിൽ പറയും, റബ്ബി അല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബ്, ഇസ്ലാമാണ് എന്റെ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കും ഇതാരാണെന്ന് പറയും, ചോദിക്കും. മുഅ്മിനായ ആൾ പറയും, ഇത് മുഹമ്മദുൻ റസൂലുള്ളാഹ്, ജാഅനാ ബിൽ ബയ്യിനാത്തി വൽ ഹുദാ ഫആമന്നാ ബിഹി വസദ്ദഖ്നാ, ഇത് അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് സന്മാർഗവും അതുപോലെ വ്യക്തമായ ദീനും കൊണ്ട്, ദീനിന്റെ വ്യക്തമായ വിവരണവും കൊണ്ട് വന്ന നബി. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ആ നബിയിൽ വിശ്വസിച്ചു, ആ നബിയെ സത്യപ്പെടുത്തി. അപ്പോൾ ഈ മലക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുകളിൽ നിന്ന് ഒരു വിളിയാളം ഇങ്ങനെ കേൾക്കാം, അൻ ഖദ് സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിഷൂഹു മിനൽ ജന്ന വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന വൽബിസൂഹു മിനൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കുക, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുക, സ്വർഗത്തിൽ നിന്നുള്ള വസ്ത്രം അദ്ദേഹത്തെ പുതപ്പിക്കുക, സ്വർഗത്തിന്റെ പരിമളവും അതിൽ നിന്നുള്ള വെളിച്ചവും അതാ, സ്വർഗത്തിൽ നിന്നുള്ള തീബ് അതിന്റെ സുഖങ്ങളുടെ ഒരു ഭാഗം ഈ ഖബറിലേക്ക് വരുന്നതാണ്. അദ്ദേഹത്തിന്റെ ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അത് വിശാലമാക്കി കൊടുക്കുകയാണ്. നോക്കൂ, ഖബറിൽ ആളെ വച്ചാൽ അപ്പോഴേക്ക്, ഖബർ മൂടിക്കഴിയുമ്പോഴേക്ക്, ആളുകൾ പോകുമ്പോഴേക്ക് ആൾക്ക് റൂഹ തിരിച്ചു കിട്ടുകയാണ്, റൂഹ തിരിച്ചു ലഭിക്കുകയാണ്. അതിനു മുമ്പ് ഈ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, റൂഹ പിടിക്കുമ്പോൾ മലായികത്ത് മലക്കുൽ മൗത്ത് വരുന്ന രംഗം, കൂടെയുള്ള സഹായികൾ വരുന്ന രംഗം, എന്നിട്ട് മുഅ്മിന്റെ റൂഹ് അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു തുണിയിൽ പൊതിയും, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം അതിൽ പുരട്ടിയിട്ടുണ്ടാകും, ഏറ്റവും നല്ല രൂപത്തിൽ അതെടുക്കും. നല്ല റൂഹ നീ പുറത്തു വരിക എന്ന് മലക്ക് പറയും, മുകളിലേക്ക് പോകും. ഒന്നാമത്തെ ആകാശത്തിന്റെ വാതിൽ അവനുവേണ്ടി തുറക്കപ്പെടും, ഏഴ് ആകാശങ്ങളുടെ വാതിലുകളും തുറക്കപ്പെടും. ഓരോ ആകാശത്തിലൂടെ കടന്നു പോകുമ്പോഴും മലായിക്കത്ത് പറയും, ഇത് ആരുടേതാണ്, ഈ നല്ല റൂഹ് ആരുടേതാണ്. അങ്ങനെ അവന്റെ രേഖ ഇല്ലിയൂണിൽ രേഖപ്പെടുത്തും. എന്നാൽ മോശക്കാരനായ ഒരാൾ, ഒരു കാഫറിന്റെ ഒരു ഫാജിറിന്റെ റൂഹ് അതിനുവേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. അത് കടന്നു പോകുമ്പോഴെല്ലാം മലായിക്കത്ത് ഈ വൃത്തികെട്ട റൂഹ് ആരുടേതാണ് എന്ന് പറയും. ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ, അവർക്ക് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂന അൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് കടക്കുകയുമില്ല എന്ന ഖുർആനിൽ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഓതുകയുണ്ടായി. ഏറ്റവും മോശമായ രൂപത്തിലാണ് അവരുടെ റൂഹ് പറിച്ചെടുക്കുന്നത്. അതും അത് ആ ഖബറിലേക്ക് തിരിച്ച് ലഭിക്കുകയാണ്. അവന്റെ രേഖ സിജീനിൽ രേഖപ്പെടുത്തും. ഏറ്റവും അടിത്തട്ടിലുള്ള സിജ്ജീനിൽ മോശക്കാരുടെ രേഖ അതാണ് അവിടെ രേഖപ്പെടുത്തും. അതിനുശേഷമാണ് മലായിക്കത്തിന്റെ ചോദ്യമുണ്ടാവുക. എന്നാൽ കാഫറായ ഒരുവന്റെ അരികിലേക്ക് അല്ലെങ്കിൽ ഒരു മുനാഫിഖിന്റെ അരികിലേക്ക് ഈ ചോദ്യങ്ങളുമായി മലായിക്കത്ത് വരും, അവന് ഉത്തരമില്ല. ഏ ആരാണ് നിന്റെ റബ്ബ്? ഹാ ഹാ എന്നാണ് അവന്റെ മറുപടി. ഏതാണ് നിന്റെ ദീൻ? നബിയെക്കുറിച്ചുള്ള ചോദ്യം. ഇതിനെല്ലാം അവന്റെ മറുപടി അങ്ങനെയാണ്. അവന് നരകത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിച്ചു കൊടുക്കും. നരകത്തിൽ നിന്നുള്ള തീ അവന്റെ ഖബറിലേക്ക് വരും. നരകത്തിൽ നിന്നുള്ള വസ്ത്രം അവനെ പുതപ്പിക്കും. അവന്റെ ഖബറത ഇടുങ്ങുകയാണ്. അവന്റെ വാരികല്ലുകൾ പരസ്പരം കോർത്തുപോകുമാറ് ഇടുങ്ങിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നു മാത്രമല്ല, അവനെ ശിക്ഷിക്കാനത അള്ളാഹുവിന്റെ ഒരു പടപ്പ് അവിടെ വരികയാണ്. കണ്ണുകാണാത്ത, സംസാരിക്കാത്ത അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി. അതിന്റെ കയ്യിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ദണ്ഡുണ്ട്. അതുകൊണ്ട് ഒരു പർവ്വതത്തെ അടിച്ചാൽ അത് മണ്ണായി പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അടിക്കും. ഈ അടി അത് അവന്റെ കരച്ചിൽ, അത് എല്ലാ പടപ്പുകളും കേൾക്കും, ജിന്നുകളും ഇൻസുകളും ഒഴികെ. നമ്മൾ കേട്ടിരുന്നെങ്കിൽ നമുക്ക് ഒരാളെയും ഖബറടക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. സഹോദരങ്ങളെ, ആ ഖബറിൽ നമുക്ക് ഉള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ കിതാബിൽ അതിന്റെ ചുരുക്കമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കിതാബിലെ വിഷയം ചുരുക്കി പറഞ്ഞാൽ ഇത് തൗഹീദാണ്. ഇതിലെ ചുരുങ്ങിയ വിഷയം, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിലെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ നുബുവത്ത് ലഭിച്ചതിന് ശേഷം ഒരു സന്ദർഭത്തിലും തൗഹീദ് പറയുക എന്നത് ഉപേക്ഷിച്ചിട്ടില്ല. കാരണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള എല്ലാ നബിമാരുടെയും ആദ്യത്തെ ദഅവത്ത് ആ വിഷയത്തിലായിരുന്നു. അള്ളാഹു അതിനാണ് പടപ്പുകളെ പടച്ചത്, കിതാബുകൾ അവതരിപ്പിച്ചത്, നബിമാരെ നിയോഗിച്ചത്. മുസ്ലിമും കാഫിറും അതിന്റെ പേരിലാണ് വേർതിരിയുന്നത്. തൗഹീദ് ഇല്ലാതായാലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഇങ്ങനെ തൗഹീദാണ് ഈ ദീനിന്റെ ആകത്തുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ശത്രുക്കളുടെ നടുവിൽ കഴിയവേ, അവരുടെ കയ്യിലാണ് അധികാരമുള്ളത്, ശത്രുക്കളുടെ കയ്യിൽ. അവർ ശക്തരാണ്, അവരുടെ കയ്യിൽ ആയുധമുണ്ട്. അവർക്ക് കീഴിലാണ് മുസ്ലിമീങ്ങൾ, യഥാർത്ഥത്തിൽ അവരുടെ അധികാരത്തിന് കീഴിലാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്തു പറയാതിരുന്നിട്ടില്ല? തൗഹീദ് പറയാതിരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്കിടയിൽ മക്കയിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറയുക ഉപേക്ഷിച്ചിട്ടില്ല. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും നബിയെ അനുകൂലിക്കുന്ന, നബിയെ സഹായിക്കുന്ന, നബിയിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറയുക എന്നത് നിർത്തിയിട്ടില്ല. മക്ക കീഴടക്കി, മക്ക വിജയിച്ചടക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് അവസാനിപ്പിച്ചിട്ടില്ല. അവിടുത്തെ വഫാത്തിന്റെ വേളയിൽ തൗഹീദ് പറയുക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചിട്ടില്ല. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, യഹൂദി നസറാനികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അവർ നബിമാരുടെ ഖബറുകൾ, അവരുടെ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സന്ദർഭത്തിലും തൗഹീദ് ഉപേക്ഷിച്ചിട്ടില്ല. പ്രയാസത്തിലോ അല്ലെങ്കിൽ ശക്തിയില്ലാത്തപ്പോഴോ ശക്തി ഉണ്ടായപ്പോഴോ, സഹായികൾ കുറവുള്ള സമയത്തോ സഹായികൾ ഒരുപാടുള്ള സമയത്തോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് ഉപേക്ഷിച്ചിട്ടില്ല. അതാണ് ഈ റിസാലയുടെ ചുരുക്കം എന്ന് നമുക്ക് പറയാം. ഇനി റിസാലയിലേക്ക് നമ്മൾ കടന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ആരംഭിക്കുന്നു. ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. ബിസ്മില്ലാഹ് കൊണ്ട് എഴുത്തുകൾ ആരംഭിക്കുക എന്നത് അള്ളാഹുവിന്റെ കിതാബ് നമ്മൾ നോക്കിയാൽ അങ്ങനെയാണ് കാണുന്നത്. ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്നത് മുസാഫുകളിൽ തുടക്കത്തിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകളിൽ ആദ്യം ബിസ്മി ഉണ്ടായിരുന്നു. അവിടുന്ന് രാജാക്കന്മാർക്കും മറ്റും എഴുതിയ കത്തുകൾ തുടങ്ങിയത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കൊണ്ടാണ്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കത്തിനെ കുറിച്ച് ഖുർആനിൽ സൂറത്തു അന്നമലിൽ നമുക്ക് കാണാം, ഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ധാരാളക്കണക്കിന് മുൻഗാമികളായ പണ്ഡിതന്മാർ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കൊണ്ടാണ് കിതാബ് ആരംഭിച്ചിട്ടുള്ളത്. ഏതാണ് ബിസ്മിയുടെ അർത്ഥം? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട്, അള്ളാഹുവിന്റെ നാമത്താൽ. റഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ, അങ്ങേയറ്റം കാരുണ്യമുള്ള, കാരുണ്യം ചൊരിയുന്ന അള്ളാഹുവിന്റെ നാമം കൊണ്ട്. എന്താണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പേരുകൊണ്ട് എന്ന് പറഞ്ഞാൽ, അഥവാ അള്ളാഹുവിന്റെ പേരുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ബിസ്മില്ലാ എന്ന് പറഞ്ഞൊരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബിസ്മില്ലാഹി ആക്കുൽ, അള്ളാഹുവിന്റെ പേരുകൊണ്ടാണ് ഞാനിത് കഴിക്കുന്നത്. അത് കൊണ്ട് തുടങ്ങിക്കൊണ്ട് ഒരാൾ കുടിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേര് കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്, അള്ളാഹുവിന്റെ പേര് മുഖേനയാണ് ഞാൻ എഴുതുന്നത്, ഞാൻ വായിക്കുന്നത്. അങ്ങനെ എന്താണോ ആ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് അവിടെ ഉദ്ദേശം. അത് ബിസ്മില്ലാ എന്ന് പറഞ്ഞ് അതിനുശേഷമാണ് അത് കണക്കാക്കുക. ബിസ്മില്ലാഹി അഖ്റ എന്നാണ് അവരുടെ ഉദ്ദേശം. അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ വായിക്കുന്നു. അങ്ങനെ പറയുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അള്ളാഹുവിന്റെ പേര് ആദ്യം പറഞ്ഞു, അഖ്റ ബിസ്മില്ലാ, അക്തുബു ബിസ്മില്ലാ എന്നല്ല, അള്ളാഹുവിന്റെ പേരാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് മറ്റൊരു കാര്യം അവിടെ ഉള്ളത്, അങ്ങനെ വന്നാൽ അള്ളാഹുവിന്റെ പേരുകൊണ്ട് മാത്രം എന്നർത്ഥം ലഭിക്കും. ബിസ്മില്ലാഹി അഖ്റ, ആ വായിക്കുന്നു എഴുതുന്നു എന്നത് അല്ലെങ്കിൽ എന്താണോ പ്രവൃത്തി അത് ആദ്യം കണക്ക് കൂട്ടാതെ അത് അവസാനത്തിലാണ് നാം കണക്ക് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയുടെ പേര് നാം പറയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നേ നമ്മൾ പറയുന്നുള്ളൂ, ബിസ്മില്ലാഹി ആഖുൽ, ബിസ്മില്ലാഹി അഖ്റ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അത് അതിന്റെ സ്ഥാനം എവിടെയാണ്? പണ്ഡിതന്മാർ പറയുന്നത് അവസാനമാണ്. അപ്പോൾ ബിസ്മി, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ടാണ് നാം തുടങ്ങുന്നത്, അതിന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. രണ്ടാമത്, അള്ളാഹുവിന്റെ പേരുകൊണ്ട് മാത്രമാണ് നാം വായിക്കുന്നത് എഴുതുന്നത്. ഏതെങ്കിലും മറ്റുള്ള ഇലാഹുകളുടെ പേരിൽ എഴുത്തിനിരുത്തുക, എഴുത്തു പഠിച്ചു തുടങ്ങുക, അത് ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ശൈലികൾ, അത് കുഫറിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അത് ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല. അള്ളാഹു പറഞ്ഞത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, നീ നിന്റെ റബ്ബിന്റെ പേരുകൊണ്ട് അത് മുഖേന നീ വായിക്കുക. അല്ലദി ഖലഖ്, സൃഷ്ടിച്ചവനായ റബ്ബിന്റെ പേരുകൊണ്ട്. അപ്പോ ഈ ശൈലി ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തുകളുടെയും മുൻഗാമികളായ പണ്ഡിതന്മാരുടെയും ശൈലിയിലാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ റിസാല ആരംഭിച്ചിട്ടുള്ളത്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ശേഷം അദ്ദേഹം പറഞ്ഞു, ഇഅലം, നീ അറിയുക, റഹിമക്കല്ലാ, അള്ളാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ. ഇഅലം റഹിമക്കല്ലാ, നീ അറിയുക, അള്ളാഹു നിനക്ക് കരുണ ചൊരിയട്ടെ. നോക്കൂ, ദുആ ചെയ്തുകൊണ്ടാണ്, ദുആയിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് ഈ റിസാല ആരംഭിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തിന്മ വിലക്കുകയാണ്, നീ അയാളുടെ കാര്യത്തിൽ അയാൾക്ക് ഖൈറു വരണം എന്ന് താല്പര്യമുള്ള ആളാണ് എന്ന് നിന്റെ വാക്കിലുണ്ടാകണം, എങ്കിൽ അത് കേൾക്കുന്ന ആൾ സ്വീകരിക്കാൻ ഏറെ സാധ്യതയുണ്ട്. വേണമെങ്കിൽ ചെയ്തോ, നിനക്ക് വേണമെങ്കിൽ ഉപേക്ഷിച്ചോ, അങ്ങനെയല്ല. നബിമാർ നോക്കൂ, അവരുടെ ഉമ്മത്തിനോട് പറഞ്ഞത്, ഇന്നി അഖാഫ് അലൈക്കും അദാബയൗമിൻ അദീം, നിങ്ങൾക്ക് ഒരു കഠിനമായ ഭയാനകരമായ ദിവസത്തെ ശിക്ഷ വന്ന് ഭവിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തൊരു ഗുണകാംക്ഷയുടെ വാക്കാണത്! അള്ളാഹുവിന്റെ നബിമാർ അവരുടെ കൗമിനോട് പറഞ്ഞത് ഖുർആനിൽ കാണാം. കൗമ ആരാണ്? മുശ്രിക്കുകളും കാഫിറുകളുമായ കൗമാണ്. അവരോട് പറയുകയാണ്, വഅന ലകും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് നസീഹത്തുള്ള, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളോട് വിശ്വസ്തതയുള്ള ആളാണ്. നബിമാരുടെ വാക്കാണത്, അത്ര മനോഹരമായ വാക്കാണ്. എന്നതുപോലെ ഒരാൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് നല്ലത് വരണമെന്നാണ് എന്റെ ഉദ്ദേശം. അയാൾക്ക് ഷർ, അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് ഭവിക്കരുത്, അയാൾക്ക് അള്ളാഹു ആഫിയത്ത് നൽകണം എന്നാണ് നിന്റെ ആഗ്രഹം. അത് അറിയിക്കുന്ന വാക്കുകൾ നീ പറയുക, ദുആ ചെയ്യുക, റഹിമക്കല്ലാ, അള്ളാഹ് നിനക്ക് റഹ്മത്ത് നൽകട്ടെ, അള്ളാഹു നിന്നെ കാക്കട്ടെ, അള്ളാഹു നിന്നെ സഹായിക്കട്ടെ, ബാറക്കല്ലാഹു ഫീക് എന്ന് തുടങ്ങി നല്ല വാക്കുകൾ പറയുക, ദുആ ചെയ്യുക എന്നത് സഹോദരങ്ങളെ ഉപദേശങ്ങളിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതല്ലാത്ത വരണ്ട സംസാരം മാത്രം നമ്മിൽ നിന്ന് വരിക എന്നത് ശരിയല്ല. നമ്മൾ അലിവിന്റെ ആളുകളാകണം. ഒരുതരം ജഫാഇന്റെ, ഒരുതരം പരുക്കൻ സ്വഭാവത്തിന്റെ, കാഠിന്യത്തിന്റെ ആളുകളായിക്കൂടാ. പ്രത്യേകിച്ച് ഇക്കാലത്ത് ജനങ്ങൾക്ക് വിവരമില്ലാത്ത കാലത്ത്, ഇൽമ് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, ജഹ്ല് വിവരക്കേട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന കാലമാണിത്. പലർക്കും കാര്യമറിയില്ല, ഒന്നും അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. പലർക്കും നല്ലതിന് ആഗ്രഹമുണ്ട്. നിങ്ങളറിയുമോ, ഒരു സ്ത്രീ, അവർ വളരെ, നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരു സ്ത്രീയാണ്, അവർ പണ്ട് തീരെ ഇസ്ലാമിന്റെ മര്യാദകൾ പാലിക്കാതെ, ഔറത്ത് മറക്കാതെ നടന്നിരുന്നൊരു സ്ത്രീയാണ്. അതിൽ നിന്ന് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, അവർ വലിയ മാറ്റം അവരുടെ ജീവിതത്തിലുണ്ടായി. മുമ്പത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ വല്ലാതെ അവർ മാറിപ്പോയി. എന്നിട്ട് ആ സ്ത്രീ പറയുകയാണ്, അവർ പറയുകയാണ്, ആ കാലത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അതിന് ഞാൻ ഉത്തരവാദിയാണ്, അതിന് ഞാൻ കണക്ക് പറയേണ്ടി വരും എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ കാര്യം എനിക്കറിയില്ലായിരുന്നു എന്ന്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉത്തരവാദിയാണ്, അതിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും, അത് ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്നെനിക്കറിയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഉണർത്തൽ ലഭിക്കാത്ത, അതിനെക്കുറിച്ച് ഒരാൾ ഓർമ്മപ്പെടുത്താത്ത, അങ്ങനെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ നന്നാകുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നീ ഓർമ്മപ്പെടുത്തുക, ഓർമ്മപ്പെടുത്തൽ മുഅ്മിനുകൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ അവരോട് ഗുണകാംക്ഷയുടെ, നബിമാരുടെ, അവരുടെ സൗമ്യതയുടെ ശൈലി സഹോദരങ്ങളെ ഏറെ ഗുണം ചെയ്യും. അതിന്റെ നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഇത്. ഈ ശൈലി അല്ലം, നീ അറിയുക, നീ പഠിക്കുക, റഹിമക്കല്ലാഹ്, അല്ലാഹ് നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ. നീ അറിയണം, ഇൽമു നേടണം. ഇൽമ് എന്നാൽ അത് കേവലം ഊഹമല്ല, ബന്നല്ല, അതൊരു കാര്യം. അത് എന്തെങ്കിലും ഒരു വശം മാത്രം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന്റെ ഏതാനും ഭാഗം മാത്രം അറിയുക, കുറെ ഊഹാപോഹങ്ങൾ വെച്ചു പുലർത്തുക എന്നതല്ല. ഇൽമ് എന്നാൽ ഒരു കാര്യം ശരിയാം വണ്ണം യഥാവിധി മനസ്സിലാക്കണം. നീ അറിയണം, റഹിമക്കല്ലാഹ്, അന്നഹു യജിബു അലൈന, നമുക്ക് മേൽ നിർബന്ധമാണ്, തഅല്ലുമു അർബഈ മസാഇൽ, നാല് കാര്യങ്ങൾ പഠിക്കുക എന്നത് നമുക്ക് മേൽ നിർബന്ധമാണ്. ഒന്ന്, അൽ ഊലാ അൽ ഇൽം, ഒന്നാമത്തേത് ഇൽമാണ്, അറിവാണ്. വഹുവ മഅരിഫത്തുല്ലാഹി വമഅരിഫത്തു നബിയിഹി വമഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. അത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയുക, വമഅരിഫത്തു നബിയിഹി, അവന്റെ നബിയെ അറിയുക, വമഅരിഫത്തു ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീൻ അറിയുക, ബിൽ അദില്ല, തെളിവുകളോടെ. ഇൻഷാല്ലാ ഈ മൂന്ന് കാര്യങ്ങൾ ശേഷം അതിന്റെ വിശദീകരണം നന്നായി വരുന്നുണ്ട്. പക്ഷെ ഇക്കാര്യം ആദ്യം അറിയണം. നാല് കാര്യം അറിയൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അതിലൊന്നെന്താണ്? ഇൽം. നമുക്ക് അറിവ് വേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച്. പ്രത്യേകിച്ച് അറിവ് നമുക്ക് വേണ്ടതുണ്ട്, ഇൽമ് പഠിക്കേണ്ടതുണ്ട്. അസാനിയ, രണ്ടാമത്തേത് അല്ല അമലുബ, അതുകൊണ്ട് പ്രവർത്തിക്കണം, അറിഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് അദ്ദേഹത്തു ഇലൈ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതുണ്ട്. റാബിഅ, നാല്, അസ്സബ്റു അലൽ അദാഫി, ആ വിഷയത്തിൽ സംഭവിക്കുന്ന, നമ്മൾ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകും, അതിൽ സബർ കൈക്കൊള്ളേണ്ടതുണ്ട്, അതിൽ ക്ഷമ കൈക്കൊള്ളേണ്ടതുണ്ട്. ഈ നാല് കാര്യങ്ങൾ പഠിക്കുക നിർബന്ധമാണ്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? അത് ഇൽമാണ്. ആദ്യം പറഞ്ഞത് ഇൽമാണ്, രണ്ടാമത് പറഞ്ഞത് അമലാണ്. ഈ തർത്തീബ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അറിയുക, അറിഞ്ഞത് നീ പ്രവർത്തിക്കുക. ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അറിവിനെ കുറിച്ചാണ്. ഖബറിൽ എന്താണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? അറിവിനെ കുറിച്ചാണ്. ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ റബ്ബ്? ഏതാണ് നിന്റെ ദീൻ? ആരാണ് നിന്റെ റസൂൽ? റസൂലിനെ കാണിച്ചത് ആരാണ്? എന്ന് ചോദിക്കപ്പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഖബറിലെ ചോദ്യം. എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ നാളെ പരലോകത്തെത്തിയാൽ, അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ ചോദിക്കുക അമലിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ ചോദിക്കുക എന്തിനെ കുറിച്ചാണ്? അമലിനെ കുറിച്ചാണ്, പ്രവർത്തിയെ കുറിച്ചാണ്. മാദ അജബ്തുൽ മുർസലീൻ, എന്താണ് നിങ്ങൾ അള്ളാഹുവിന്റെ നബിമാർക്ക് ഉത്തരം നൽകിയത്? എന്തെ അവരുടെ കൽപ്പനകൾ കേട്ടപ്പോൾ നിങ്ങൾ ചെയ്തത്? അവരുടെ വിലക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പരലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ: ഒന്ന്, നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്തത്? രണ്ട്, മാദ അജബ്തുൽ മുർസലീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് എന്തുത്തരമാണ് നൽകിയത്? അവരോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഈ രണ്ട് ചോദ്യങ്ങൾ പരലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ്. സഹോദരങ്ങളെ, അറിവ് ഉണ്ടായിട്ട് അമൽ ചെയ്യാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക എന്നത് തെറ്റാണ്. അതുപോലെ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നതും തെറ്റാണ്. രണ്ടും തെറ്റാണ്. ഒന്ന്, യഹൂദികളുടെ മാർഗമാണ്, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ കക്ഷികളുടെ മാർഗമാണ്. അതായത് അവർ അറിവുണ്ട്, അവർക്ക് അറിവുണ്ട്, പക്ഷേ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയില്ല. അഹങ്കാരവും അസൂയയുമൊക്കെ അവരെ അമലിൽ നിന്ന് പിടിച്ചു നിർത്തി. രണ്ടാമത്തേത് പിഴച്ചുപോയ ബലാലത്തിലായ കക്ഷികളുടെ സ്വഭാവമാണ്. അവരിൽ മുമ്പന്മാരാണ് നസറാനികൾ. അവർക്ക് അറിവില്ല, അറിവില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. എന്നാൽ മുസ്ലിമീങ്ങളുടെ മാർഗം ഇതിന്റെ മധ്യത്തിലാണ്. സലാത്ത് അല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്ന് പറഞ്ഞത് അത് നാഫിഅയ ഇൽമിന്റെയും സാലിഹായ അമലിന്റെയും മാർഗമാണ്. നാഫിഅയ ഇൽമിന്റെയും സാലിഹായ അമലിന്റെയും മാർഗമാണത്. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് ഈ രണ്ട് കക്ഷികളാണ്. നിങ്ങൾ നോക്കൂ, അറിവുണ്ടായിട്ട് പ്രവർത്തിക്കാത്ത യഹൂദികൾ, അത് അറിവുണ്ടായിട്ട് പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരുപോലെയല്ല. ഉദാഹരണത്തിന്, അവർക്കറിയാം ഇത് അള്ളാഹുവിന്റെ നബിമാരാണ് എന്നറിഞ്ഞുകൊണ്ട് അവർ നബിമാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബിമാരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിന്റെ നബിമാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അറിയാം, പക്ഷെ ചെയ്തു നോക്കും അതിന് നേരെ എതിര്. എന്നാൽ വേറെ ഒരു രൂപം എന്താണ്? അറിയാം, പക്ഷെ ആ അറിഞ്ഞതിന് പല വ്യാഖ്യാനങ്ങൾ ചമച്ചു, എന്നിട്ട് ആ പ്രവൃത്തി അത് ഉപേക്ഷിച്ചു. കാര്യം അറിയാം, ഇങ്ങനെയല്ല, പക്ഷെ അത് വ്യാഖ്യാനം ചമച്ച് അത് ഉപേക്ഷിച്ചു. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അള്ളാഹു അവരോട് പ്രവേശിക്കാൻ പറഞ്ഞത് എന്താണ്? ഉദ്ഖുലുൽ ബാബ സുജ്ജദ, നിങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് കയറുക. വഖൂലു ഹിത്ത ഹിത്ത എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രവേശിക്കുക. ആ ഖൗം എന്താണ് ചെയ്തത്? അവർ അവരുടെ പിൻഭാഗം കുത്തി അങ്ങനെ പ്രവേശിച്ചു പരിഹാസ രൂപത്തിൽ. ഹിത്ത എന്ന് പറഞ്ഞാൽ പാപമോചനം തേടുന്ന വാക്കാണത്. അതിനു പകരം അവർ ഹിന്തതുൻ വിഷാറ എന്ന് പറഞ്ഞു. ഹിന്ത എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വാക്കാണ്, ഒരു ധാന്യമണിയെ സൂചിപ്പിക്കുന്ന, മറ്റൊരു വസ്തുവെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത്. ഹിത്ത എന്നാണ് പറയേണ്ടത്, പക്ഷെ അത് എന്താക്കി മാറ്റി? അവർ ഹിന്ത എന്നാക്കി മാറ്റി, പാപമോചനത്തിന്റെ വാക്ക് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടി. അവർ ആ അറിവിനെ മാറ്റിമറിച്ച് വ്യാഖ്യാനിച്ച് മറ്റൊരു രൂപത്തിലേക്ക് ആക്കുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ അമൽ ചെയ്യാതിരിക്കലാണ്. ഇൽമുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് അമലാക്കുന്നില്ല. മൂന്നാമത്തെ രൂപം, കാര്യമറിയാം, പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക, കൌശലം പ്രയോഗിക്കുക, ഹീലത്തുകൾ പ്രയോഗിക്കുക. ഈ ഉമ്മച്ചിലും ആ രൂപത്തിൽ ചില മസാലകൾ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, മുൻഗാമികളായ പണ്ഡിതന്മാർ. അത് കുഫറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാളൊരു ദീനി നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൌശലം പ്രയോഗിക്കുക. അതിനുള്ള ഉദാഹരണമാണ് യഹൂദികൾ എന്തു ചെയ്തു. അവരോട് ശനിയാഴ്ച നിങ്ങൾ സയ്ദ് നടത്തരുത്, മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, വേട്ടയാടരുത്. അവരെന്തു ചെയ്തു? ശനിയാഴ്ച മീൻ അവരുടെ വലയിൽ ചെന്ന് വീഴാനുള്ള എല്ലാം ചെയ്തു വെച്ചു. എന്നിട്ട് പിറ്റേന്ന് ഞായറാഴ്ച അത് പിടിച്ചു. വന്ന് വീണത് എപ്പോഴാണ്? ശനിയാഴ്ചയാണ്. ഇത് യഥാർത്ഥം അവർക്കറിയാം അങ്ങനെ ചെയ്യരുത് എന്ന്, പക്ഷെ അത് കൌശലത്തിലൂടെ അതിനെ മറികടക്കുകയാണ്. അയൽമുണ്ടായിട്ട് അമൽ ഉപേക്ഷിക്കുന്നതിന്റെ ഒരു രൂപമാണത്. അതുപോലെ അവരോട് അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ നിഷേധം കാരണത്താൽ, അവരുടെ ധിക്കാരം കാരണത്താൽ ചില കടുത്ത നിയമങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഹലാലായ ഒരു മൃഗത്തെ അറുത്താൽ തന്നെ അതിൽ അവർക്ക് ഹറാമായ ഭാഗങ്ങൾ ഉണ്ടാകും. നമുക്കൊരാടിനെ അറുത്താൽ അതിന്റെ എല്ലാ ഭാഗവും നമുക്ക് ഹലാലാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ചില മൃഗങ്ങളെ അറുത്താൽ അതിന്റെ കൊഴുപ്പ് അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. ചില ഭാഗം ഹലാലാണ്, ചില ഭാഗം ഹറാമാണ്. അവരുടെ കടുത്ത ധിക്കാരം കൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ കടുത്ത നിയമങ്ങളിലൊന്നാണ്. എന്നാൽ ആ കൗമ എന്ത് ചെയ്തു? അവർ ആ കൊഴുപ്പ് എടുക്കും, എന്നിട്ട് അത് ഉരുക്കി അത് വിൽപ്പന നടത്തും. യഥാർത്ഥത്തിൽ അത് പാടില്ലാത്തതാണ്. അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയാൽ അതിന്റെ വിലയും ഹറാമാക്കും എന്നാണ്. ആ കൗമ അത് ആ രൂപത്തിൽ ഉപയോഗിക്കുകയുണ്ടായി. ഇത് കൌശലം പ്രയോഗിക്കുക. ഇങ്ങനെ മൂന്ന് രൂപത്തിൽ, ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് രൂപത്തിൽ അവർ ആമൽ ഉപേക്ഷിച്ചു. അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞതിനനുസരിച്ച് ജീവിച്ചില്ല. എന്നെങ്കിൽ അത് പാടെ തള്ളിക്കളഞ്ഞു, നബിമാരെ കൊന്നുകടന്നതുപോലെ. അല്ലെങ്കിൽ അതിന് വ്യാഖ്യാനങ്ങൾ ചമച്ചു, ഹിത്ത എന്ന് പറയാൻ പറഞ്ഞതിന് പകരം ഹെന്ത എന്ന് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ കൌശലം പ്രയോഗിക്കുക, കൊഴുപ്പിങ്ങനെ കഴിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് വിറ്റ് പണമുണ്ടാക്കി. അതുപോലെ ശനിയാഴ്ച മീൻ പിടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് മറികടക്കാനുള്ള കൌശലം പ്രയോഗിച്ചു. ഇതെല്ലാം സഹോദരങ്ങളെ അമലുപേക്ഷിക്കലാണ്. അതുപോലെ നസ്രാനികൾ അറിവില്ലാതെ പലതും പ്രവർത്തിക്കുക. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് പലതും അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ വേണ്ടി ചെയ്തു. അവർ അള്ളാഹുവിന് വേണ്ടി കണ്ണീരൊഴുക്കി. പക്ഷെ അതൊക്കെ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, യഥാർത്ഥ വിജ്ഞാനം നേടുന്നതിൽ അവർ വീഴ്ച വരുത്തി. അള്ളാഹുവിന് വേണ്ടി എന്ന പേരിൽ അവർ വിവാഹബന്ധം പോലും ഉപേക്ഷിച്ചു. അവരുടെ പുരുഷന്മാരും സ്ത്രീകളും വിവാഹം കഴിക്കാതെ ഇങ്ങനെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. അള്ളാഹു ഒരിക്കലും അവർക്ക് അത് അങ്ങനെ ഒരു നിയമം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. അറിവില്ലാതെ എന്തൊക്കെയോ ചെയ്തു, അത് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് പഠിക്കുക, രണ്ട് പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുക. പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ്. നിർബന്ധമായ ഒരു കാര്യം അത് നമ്മൾ പഠിച്ചാൽ അത് ചെയ്യൽ നിർബന്ധമാണ്. മുസ്തഹബായ ഒരു കാര്യം, പുണ്യകരമായ ഒരു കാര്യം നമ്മൾ പഠിച്ചു, അത് ചെയ്യൽ മുസ്തഹബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാളെ പരലോകത്ത് ആദമിന്റെ പുത്രന് മനുഷ്യന് അള്ളാഹുവിങ്കൽ വെച്ച കാലം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല, അഞ്ച് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ. അവന്റെ ആയുസിനെ കുറിച്ച് എന്തിനാണെന്ന് അവൻ ചെലവഴിച്ചത്, ചെറുപ്പക്കാരായ ആളുകൾ മനസ്സിരുത്തേണ്ട വാക്കാണിത്. യൗവനത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കും, ഫീമ അബ്ലാ, എന്തിലാണ് അവനത് തുലച്ചു കളഞ്ഞത് എന്ന്. യാതൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നേരം ചെലവഴിക്കുമ്പോൾ ഖേദിക്കേണ്ടി വരും. ഇത് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടുകയില്ല, തിരിച്ചു വരികയില്ല, പോയാൽ പോയതാണ്. ഇന്നത്തെ പ്രായമുള്ളവരൊക്കെ, തലനരച്ചവരും തൊലി ചുളിഞ്ഞവരുമൊക്കെ ചെറുപ്പക്കാരെ ഇന്നലെ നിങ്ങളെ പോലെയായിരുന്നു. ഒരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ, യൗവനമൊന്ന് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ അതിനോട് എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു, എന്താണ് വാർദ്ധക്യം എന്നോട് ചെയ്തു കൂട്ടിയത് എന്ന്. വാർദ്ധക്യം എന്നോട് എന്താണ് ചെയ്തു കൂട്ടിയത് എന്ന് യൗവനം തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എനിക്കതിനോടൊന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. അത് വന്ന നഷ്ടപ്പെട്ടാൽ അതിന്റെ വില മനസ്സിലാകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മത്താനി മഖ്ബൂനുൻ ഫീഹിമ കസീറുൻ മിനന്നാസ് സിഹ്ഹത്തു വൽ ഫറാഗ്. ജനങ്ങളിൽ അധിക പേരും രണ്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് അതിൽ വഞ്ചിതരാണ്. അതിന്റെ നഷ്ടം അവർക്ക് വെളിപ്പെടും. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവുമാണ് അത്, ആ രണ്ട് അനുഗ്രഹങ്ങൾ. അഞ്ച് ചോദ്യങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടാതെ, അഞ്ച് കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ട് നീങ്ങാൻ സാധ്യമല്ല. ഒന്ന് ആയുഷാണ്, രണ്ട് യൗവനമാണ്. ചില റിവായത്തുകളിൽ ശരീരത്തെ കുറിച്ച് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ സമ്പത്തിനെ കുറിച്ച്, മിൻ ഐനക്തസബ വഫീമ അൻഫഖ, ഏത് വഴിയിലാണ് അവൻ അത് സമ്പാദിച്ചത്, വഫീമ അൻഫഖ, ഏത് മാർഗത്തിലാണ് അവനത് ചെലവഴിച്ചത്. സമ്പത്തിനെ കുറിച്ച് രണ്ട് ചോദ്യമുണ്ട്. ഒന്ന്, സമ്പാദ്യ മാർഗം എന്താ, അത് നേരാവണം. അതുപോലെ ചെലവഴിക്കുന്ന വഴിയും ശരിയാകണം. ഏതെങ്കിലും ഒന്ന് ശരിയായാൽ പോരാ. ഹറാമായ വഴിക്ക് കുറെ സമ്പാദിച്ചിട്ട് കുറെ ദാനം ചെയ്യുകയും സാധുക്കളെ സഹായിക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്താൽ മതിയോ, പോരാ? അതിന് വേറെ ചോദ്യമുണ്ട്, അതായത് നീ എങ്ങനെ സമ്പാദിച്ചു എന്നതിൽ. അതുപോലെ സമ്പാദ്യം നല്ല വഴിക്കായാൽ പിന്നെ തോന്നിയ പോലെ ചെലവഴിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇസ്റാഫും തബ്ദീറും പാടില്ല. അനുവദനീയമായ കാര്യത്തിൽ തന്നെ ചെലവഴിക്കുന്നതിൽ അതിരൂടാൻ പാടില്ല. അനുവദനീയമായ കാര്യത്തിൽ ചെലവഴിക്കുന്നത് അതിരൂടരുത്. രണ്ടാമത്തെ കാര്യം, ഹറാമായ കാര്യത്തിൽ ഒന്നും ചെലവഴിക്കരുത്. രണ്ട് കാര്യങ്ങൾ ചെലവഴിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. ഒന്ന്, അനുവദനീയമായതിൽ പരിധി വിടരുത്. രണ്ട്, ഹറാമിൽ ഒട്ടും ചെലവഴിക്കാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, മാദാ അമില ഫീ മാ അലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് അവൻ അറിഞ്ഞ കാര്യത്തിൽ പ്രവർത്തിച്ചത്? കാര്യം അവൻ പഠിച്ചിട്ടുണ്ട്, ഇന്നത് വാജിബാണ്, എന്നിട്ട് അവൻ ചെയ്തില്ലേ, വലിയ തെറ്റാണത്. കാര്യം അവൻ പഠിച്ചിട്ടുണ്ട്, ഇത് ഹറാമാണ്, എന്നിട്ടും അവനത് ചെയ്തോ, അത് വലിയ തെറ്റാണ്. കാര്യം ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, അബുദർദ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, അദ്ദേഹം പറയുകയാണ്, ഇന്നമ അഖ്ഷാമു റബ്ബി, എന്റെ റബ്ബിൽ നിന്ന് ഞാൻ പേടിക്കുന്നത് ഇതാ ഇക്കാര്യമാണ്, യൗമൽ ഖിയാമത്തി, ഖിയാമത്തി നാളിൽ, അയ്യദഊനി അയ്യദഊനി അല റൂസിൽ ഖലായിഖ്, സൃഷ്ടികൾ മുഴുവൻ നിൽക്കുന്ന അവരെല്ലാവരുമുള്ള ആ മഹ്ഷറിൽ അള്ളാഹു എന്നെ വിളിച്ച്, ഫയഖൂലു ലി, എന്നിട്ട് അള്ളാഹു എന്നോട് ചോദിക്കുന്നു, യാ ഉവൈമിർ, ഓ ഉവൈമിർ, അബൂദർദാഇന്റെ പേരങ്ങനെ, ഫഅഖൂൽ, അപ്പൊ ഞാൻ പറയും, ലബ്ബൈ ഖറബ്ബി, റബ്ബെ ഞാനിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു, ഫയഖൂലു ലി മാ അമിൽത ഫീമാ അലിംത, നീ അറിഞ്ഞതിൽ നീ എന്ത് പ്രവർത്തിച്ചു എന്ന് അള്ളാഹു ഈ ആളുകൾ മുഴുവൻ നിൽക്കവേ എന്നോട് ചോദിക്കുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ്, കടുത്ത താക്കീത് വന്ന ഒരു ഹദീസാണിത്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതൈതു ലൈലത ഉസ്രി ബി അലാ ഖൗമിൻ, ഇസ്റാഇന്റെ രാത്രിയിൽ ഒരു കൂട്ടരുടെ അരികിലൂടെ ഞാൻ കടന്നുപോയി, അള്ളാഹു ഒരു കൂട്ടരെ എനിക്ക് കാണിച്ചു തന്നു, തുഖറദു ശിഫാഹുഹും ബിമഖാരിദ മിന്നാർ, തീയിന്റെ കത്രികകൾ കൊണ്ട് അവരുടെ വായകൾ കീറി മുറിക്കപ്പെടുന്നു, കുല്ലമ ഖുറിദത് വഫത്, അത് മുറിക്കപ്പെടുമ്പോഴൊക്കെ അത് വീണ്ടും അതുപോലെ വരുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. ഫഖുൽതു യാ ജിബ്രീൽ, ഞാൻ ചോദിച്ചു, ഓ ജിബ്രീൽ, മൻ ഹൗല, ഇവരാരാണ്? ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഖുതബാഉ മിൻ ഉമ്മതിക്ക്, ഇത് നിന്റെ ഉമ്മത്തിലെ ഖുതബാആണ്, പ്രാസംഗികരാണ്, അല്ലദീന യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവരവർ പ്രവർത്തിക്കാത്തത് പറയുന്നു, വയഖ്റഊന കിതാബല്ലാഹി വലാ യഅമലൂൻ, അല്ലാഹുവിന്റെ ഖുർആൻ അവർ പാരായണം ചെയ്യുന്നു, വലാ യഅമലൂൻ, എന്നാൽ അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. നസ്അലുല്ലാഹു അൽആഫിയ, അല്ലാഹു നമ്മെ കാത്തിരക്കുമാറാകട്ടെ. ഇത്ര ഗൗരവകരമായ താക്കീത. ഇതിനർത്ഥം നമ്മൾ പഠിക്കരുത് എന്നല്ല, മറിച്ച് പഠിക്കുകയാണ് വേണ്ടത് അമൽ ചെയ്യാൻ വേണ്ടി. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വാജിബായത് പഠിച്ചോ അത് ചെയ്യൽ വാജിബാണ്. ഒരു കാര്യം ഹറാമാണെന്ന് പഠിച്ചോ അത് അതിൽ നിന്ന് വിട്ടുനിൽക്കൽ നിർബന്ധമാണ്, അത് ചെയ്യൽ ഹറാമാണ്. എന്നാൽ ഒരു കാര്യം മുസ്തഹബാണ് എന്ന് പഠിച്ചാൽ അത് ചെയ്യൽ മുസ്തഹബാണ്. ആ രൂപത്തിൽ അതിനെ നാം മനസ്സിലാക്കുക. അറിഞ്ഞിട്ടൊരാൾ തിന്മയിൽ നിൽക്കുക എന്നത് വലിയ മുസീബത്താണ്. ഒരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ, ഇൻകുൻ തലാ തദരി ഫതിൽക മുസീബതുൻ വഇൻ കുൻത തദരി ഫൽ മുസീബതു അഅ്ളമു, നിനക്കറിയില്ലെങ്കിൽ അതൊരു മുസീബത്താണ്, അതൊരു ദുരന്തം തന്നെയാണ് അറിവില്ല എന്നത്. എന്നാൽ അറിഞ്ഞുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഫൽ മുസീബതു അഅ്ളമു, അത് വലിയ അപകടമാണ്, അതിന്റെ അപകടം ചെറുതല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, അറിവ് എപ്പോഴാണ് ഉപകാരപ്പെടുന്ന അറിവാവുക, അമലാക്കിയാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു, അല്ലാഹുമിന്നി ഔദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അള്ളാഹു ഉപകാരപ്പെടാത്ത വിജ്ഞാനത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. എപ്പോഴാണ് അറിവ് ഉപകാരപ്പെടുന്നതാവുക, അത് പ്രാവർത്തികമാക്കിയാൽ. ഓരോ ദിവസവും സുബ്ഹിന് ശേഷം ഞാൻ അള്ളാഹുവിനോട് തേടുന്നു, അല്ലാഹുമിന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ തയ്യിബൻ, അള്ളാഹു ഞാൻ നിന്നോട് ഉപകാരപ്രദമായ വിജ്ഞാനവും സ്വീകരിക്കപ്പെടുന്ന അമലും അതുപോലെ നല്ല റിസ്ക്കും ചോദിക്കുന്നു. ഏതാണ് നല്ല റിസ്ക്, ഏതാണ് സ്വീകരിക്കപ്പെടുന്ന അമൽ എന്ന് നിനക്കറിയണമെങ്കിൽ ആദ്യം എന്തു വേണം? ഇൽമു വേണം, അറിവ് വേണം. ഓരോ ദിവസവും അറിവ് ചോദിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും അറിവ് പഠിക്കണം. ഓരോ ദിവസവും എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്നത് പഠിക്കാതെ കടന്നു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മുൻഗാമികൾ സഹാബികളിൽ ചിലർ പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാൻ ഒരു കാര്യത്തിലും നിരാശപ്പെട്ടിട്ടില്ല, ഏതിലെനിക്ക് നിരാശ തോന്നുന്നത് പോലെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നു. എന്റെ ആയുസ്സിൽ ഒരു ഭാഗം കടന്നുപോയി, പക്ഷെ എന്റെ അമലാകട്ടെ ഒന്നും പ്രത്യേകിച്ച് കൂടിയില്ല. അങ്ങനെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ എനിക്കുണ്ടാകുന്ന ഖേദം, അതുപോലെ എനിക്ക് വേറൊന്നിലും ഖേദം തോന്നിയിട്ടില്ല. മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാം, ഓരോ ദിവസവും അതിന്റെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അത് പറയുകയാണ്, ഇതാ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ പുതിയ സൃഷ്ടി, അതുകൊണ്ട് നീ വരൂ, ഫഖ്തനിം, നീ എന്നെ ഉപയോഗപ്പെടുത്തൂ. അതുകൊണ്ട് രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു പോകുമ്പോൾ നമ്മളൊന്നും പഠിക്കാതെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ നേരം ചെലവഴിച്ച് പോയിക്കൂടാ, മറിച്ച് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, പഠിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, അതുപോലെ നബിയെക്കുറിച്ച് പഠിക്കുക. ബിൽ അദില്ല, എങ്ങനെ പഠിക്കണം? ബിൽ അദില്ല, തെളിവുകളോടെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കു ബോധ്യത്തോടെ നിനക്ക് വിശ്വാസത്തോടെയാണ് നീ അത് പഠിക്കേണ്ടത്. അതല്ലാതെ നേരത്തെ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞതുപോലെ അത് അതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ ആരെയോ കണ്ടങ്ങനെ പോയി, എന്നിട്ട് അള്ളാഹുവാണ് എന്റെ റബ്ബ്, ഇസ്ലാമാണ് എന്റെ ദീൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്റെ നബി എന്ന് അതിനെക്കുറിച്ച്, അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയാതെ പറഞ്ഞതായിരിക്കാൻ പാടില്ല. അതാണ് ബിൽ അജില്ല, തെളിവുകളോടെ നീ അത് പഠിക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ദീൻ യഥാവിധി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين وقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر المسلمين المستضعفين في كل مكان اللهم دمر اعداءك واعداء الدين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته